بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ മുഹറ മാസത്തിന്റെ തുടക്കനാളുകളിൽ, അഥവാ ഹിജറാബ്ദം 1439 തുടക്കത്തിൽ, വിശ്വാസികൾ അനിവാര്യമായും അറിയേണ്ടുന്ന, ആലോചിക്കേണ്ടുന്ന ഏതാനും വിഷയങ്ങളാണ് ഒരു ഖുത്ബയായി ഇവിടെ ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ചത്. അതിൽ ഒന്നാമത്തേത്, ഹിജ്റാബ്ദം എന്ന പേരിൽ ഒരു കാലഗണനയും ചരിത്രം കുറിക്കലും, അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്. ഹിജ്റയുടെ തന്നെ 17 ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ ഭരണകാലത്ത് യമനിൽ നിന്നൊരു വ്യക്തി മദീനയിൽ ആഗതനായി. അയാളുടെ സംസാരത്തിൽ സംഭവങ്ങളെ അയാൾ ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം എന്ന് നിർണയിച്ച് പറയുന്നത് ഉമറിന്റെയും സഹാബികളുടെയും ശ്രദ്ധയിൽ പെടുകയാണ്. അവിടം വെച്ചാണ് ഒരു ആലോചനയുണ്ടാകുന്നത്, മുസ്ലിമീങ്ങൾക്കും ഇതേപോലെ അവരുടെ വിഷയങ്ങൾ, സംഭവങ്ങൾ ചേർത്ത് പറയുവാൻ, ഇന്ന വർഷം, ഇന്ന ദിവസം, ഇന്ന മാസം എന്നിങ്ങനെ നിർണയിച്ച് പറയുവാൻ, തീയതി കുറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. അത് ഉമറിന്റെ ചിന്തയിൽ സ്ഥാനം പിടിച്ചു. ഉമർ റളിയല്ലാഹു തആല അനു കൂടി ആലോചിച്ചു. ഒരു സുപ്രധാന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അവിടം മുതൽ നമുക്ക് ഇനി തീയതി നിർണയിക്കാം എന്ന് കൂടിയാലോചനയിൽ പല അഭിപ്രായങ്ങൾ. തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിനെ, ജന്മദിനത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ മബഅസ് തിരു നിയോഗത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ വഫാത്ത് തിരുവിയോഗം ആസ്പദമാക്കി, അല്ലെങ്കിൽ ഹിജ്റ അതിനെ ആസ്പദമാക്കി, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ തെരഞ്ഞെടുത്തതും അടിവരയിട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ അതിനെ ആസ്പദമാക്കി നമുക്ക് തീയതി നിർണയിക്കാം എന്നാണ്. അങ്ങനെ തീയതിയായാൽ 12 മാസങ്ങളിൽ ഏത് മാസത്തിൽ തുടങ്ങും? റമദാനിൽ, റജബിൽ. പല അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മുഹറത്തിൽ തുടങ്ങാമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചു. കാരണം മുഹറം ഒന്ന് ഹറാമായ പവിത്രമായ മാസമാണ്. രണ്ടാമത്തേത് അറബികൾക്കിടയിൽ പല യാത്രകളും പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അവരുടെ ഹജ്ജ്. ഹജ്ജിന്റെ മാസങ്ങൾ അടുത്താൽ ഹജ്ജിന് വേണ്ടിയുള്ള അവരുടെ മക്കയിലേക്കുള്ള വരവ്, അതേപോലെ ഹജ്ജിൽ അവർ വന്നാൽ പിന്നെ അതിൽ മക്കയിലുള്ള തയ്യാറെടുപ്പ്, ഹാജിമാരുടെ സ്വീകരണം, ഹജ്ജ് കർമ്മങ്ങൾ, ഇതൊക്കെ മാസങ്ങളെടുത്ത് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളായിരുന്നു പണ്ട് മുതലേ. ഹജ്ജിന്റെ ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ തീർന്ന് എല്ലാവരും തന്താങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി അവരുടെ നാടുകളിൽ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തുടക്കം സാധാരണ ഉണ്ടാവാറുള്ളത് മുഹറത്തിലാണ്. അതുകൊണ്ട് മുഹറം മുതൽ തുടക്കം അത് മുഹറം മാസമായിട്ട് പരിഗണിക്കാമെന്ന അഭിപ്രായം വന്നു. ഏതായാലും ഹിജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിൽ നിന്നുള്ള മദീന ഹിജറ, അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും വിശ്വാസ ഹൃദയങ്ങളിൽ വിസ്മൃതമാകാൻ പാടില്ലാത്ത മഹാചരിത്രമാണ്. ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, പ്രതീക്ഷയുടെ, വിജയത്തിന്റെ എല്ലാം മഹാചരിത്രം. അത് തിരുദൂതർ നിർവഹിച്ച വർഷം, അതിനെ അടിസ്ഥാനപ്പെടുത്തി അവിടം മുതൽ ഹിജ്റാബ്ദം 1, 2 ഇങ്ങനെ വർഷങ്ങൾ എണ്ണുന്ന, തീയതി എണ്ണുന്ന അവസ്ഥ ഉണ്ടായി. അത് ഹിജ്റയുടെ 17 ഉമർ റളിയല്ലാഹു തആലന്റെ ഭരണകാലഘട്ടത്തിൽ നിർണയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിവിടെ ഉണർത്തപ്പെടാൻ കാരണം, എത്ര താൽപര്യത്തിൽ, ശ്രദ്ധയിൽ ഉമറിന്റെ നേതൃത്വത്തിൽ അന്ന് മുസ്ലിമീങ്ങൾ ഐക്യപ്പെട്ട് നിർണയിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഹിജ്റാദം എണ്ണിത്തുടങ്ങൽ, തീയതി നിർണയം. ഇന്ന് പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു തീയതി നിർണയം തന്നെ അവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം തന്നെ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഹിജ്റാബ്ദം ഇത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആ വർഷം പോലും അറിയാത്ത പല മുസ്ലിമീങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഹിജ്റാബ്ദം 1438 വഴിമാറി 1439 മുഹറം 2 ഇന്ന്. ഇങ്ങനെ ഒരു പുതുവർഷ പുലരിയും അതിൽ വിശുദ്ധമായ ഒരു മാസത്തിലേക്ക് കാലെടുത്തു വെച്ചതും അറിയാത്ത പല മുസ്ലിമീങ്ങളും. വൈജ്ഞാനികമായി, സാംസ്കാരികമായി പലവിധ പ്രത്യാക്രമണങ്ങൾക്ക് മുസ്ലിം മനസ്സുകളും അതേപോലെ അവരുടെ തലച്ചോറും വിധേയമായി. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് പല വ്യക്തിത്വങ്ങളും ആദർശപരമായി, ധാർമ്മികമായി നഷ്ടപ്പെട്ടു, പല ചരിത്രങ്ങളും നഷ്ടപ്പെട്ടു, പല വിജ്ഞാനങ്ങളും നഷ്ടപ്പെട്ടു. അതിൽ ഒരു വിഷയമായി ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഖതീബ് ഉണർത്തിയതുപോലെ നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹുമ ബതഗൈന അൽഇസ്സത ഫീ ഗൈരിഹി അദല്ലനല്ലാഹ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇസ്സത്ത് ഏകിയത്, പ്രതാപം അരുളിയത് ഇസ്ലാം മുഖാന്തിരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതാപം ഇസ്ലാം അല്ലാത്തതിലാണ് അന്വേഷിക്കുന്നത് എങ്കിൽ അപമാനത്തിന്റെയും നിന്ദയുടെയും മേലാട അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുതപ്പിക്കും എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാ. ഈ ഒരു പക്ഷവായന ഈ വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളിലുമാണ് മുസ്ലിമീങ്ങൾ അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, പലവിധ മാനഭംഗങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്ന സ്ഥിതിവിശേഷം പല സമൂഹങ്ങളിലും വായിക്കപ്പെടുമ്പോൾ അതെന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു ഉത്തരം പെട്ടെന്ന് മൊത്തത്തിലും വായിച്ചെടുക്കുവാൻ ഇസ്ലാമിൽ നിന്നവർ ദൂരപ്പെട്ടു എന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം മുഹറമിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിനെ കുറിച്ച് പറഞ്ഞത് തിരുമൊഴികളിൽ കാണാം, ഷഹ്റുല്ലാഹ് അൽ മുഹറം എന്നാണ്, അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. ആ ചേർത്ത് പറയൽ ഷഹ്റുല്ലാഹ് എന്ന്, അല്ലാഹുവിന്റെ മാസം എന്ന് ചേർത്ത് പറയൽ, അതൊരു തശ്രീഫിന്റെ ചേർത്ത് പറയലാണ്. അത് ആ മാസത്തിന്റെ ഒരു സവിശേഷതയെ, പ്രത്യേകതയെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുമൊഴിയിൽ കാണാൻ സാധിക്കും അഫ്ദലു സിയാം ബാദ റമദാൻ, സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പോരിശയാക്കപ്പെട്ട, ശ്രേഷ്ഠമാക്കപ്പെട്ട വ്രതം നോമ്പ്, അത് അള്ളാഹുവിന്റെ മാസമായ റമദാൻ മുഹറമിൽ അനുഷ്ഠിക്കുന്ന നോമ്പാണ്. അപ്പോ മുഹറമിൽ നോമ്പിന്റെ പവിത്രതയുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് പറയുമ്പോൾ അത് മുഹറത്തിന്റെ കൂടി പ്രത്യേകതയാണ് അറിയിക്കുന്നത്. മുഹറമിൽ വിശിഷ്യ ആഷൂറ താസൂറ നോമ്പുകൾ, മുഹറം 10 ആഷൂറ, ചരിത്ര പ്രസിദ്ധമായ പലവിധ ചരിത്രങ്ങളുടെയും സാക്ഷ്യമായ ദിനം ആഷൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആഷൂറ. അള്ളാഹുവിന്റെ ശത്രുവായ ഫിർഔനെ, അവന്റെ കിങ്കരന്മാരെ അള്ളാഹു ഒതുക്കിയ, നശിപ്പിച്ച ദിവസമാണ് ആഷൂറ. ആഷൂറയിൽ അള്ളാഹുവിനുള്ള നന്ദി സൂചകമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിച്ചു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസയോട് ഞാൻ ഏറ്റവും കടപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ആഷൂറയിൽ നോമ്പെടുത്തു, നമ്മൾ വിശ്വാസികളോട് ആഷൂറയിൽ നോമ്പെടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. ആഷൂറയോടൊപ്പം തസുവായിൽ കൂടി 9 കൂടി നോമ്പെടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയിപ്പുള്ളതായി സഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുഹറം 9-ഉം 10-ഉം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ആഷൂറയെ സംബന്ധിച്ചിടത്തോളം, മുഹറം 10-ലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സഹാബികൾ നബിയോട് ചോദിച്ചപ്പോൾ അതിൽ തിരുനബിയുടെ പ്രതികരണം വന്നത് അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബലഹു. ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്ന പക്ഷം അള്ളാഹുവിൽ എന്റെ പ്രതീക്ഷ അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പരിഹരിക്കുവാൻ, പൊറുക്കപ്പെടുവാൻ കരണീയമായ നോമ്പാണ് എന്നാണ്. അപ്പോൾ ആഷൂറയിൽ നോമ്പിന് അതിന്റെ മഹത്തം പ്രതിഫലം പറയപ്പെട്ടത് ഉൾക്കൊണ്ട് നോമ്പെടുക്കുക, താസുവായിൽ കൂടി 9 കൂടി നോമ്പെടുത്ത് കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടവരും നന്ദിയുള്ളവരുമാവുക എന്നാണ് ഇവിടെ കേട്ട രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം ഫല തദ്ലിമു ഫീഹിന്ന അൻഫുസകും എന്നാണ്. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അന്യായം ചെയ്യരുത് എന്നാണ്. ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാ ഇസ്ന ആശറ ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും. വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ച നാളു മുതൽ മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിങ്കൽ 12 12 മാസങ്ങളാണ് ചന്ദ്രമാസങ്ങൾ. അതിൽ നാല് മാസങ്ങൾ പവിത്ര മാസങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം പോലും തുടങ്ങാൻ പാടില്ലാത്ത അക്രമങ്ങൾ അന്യായങ്ങൾ ഒട്ടും പാടില്ല, ഒരു മാസത്തിലും പാടുള്ളതല്ല. പക്ഷേ ഈ പവിത്ര മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അക്രമങ്ങൾക്ക് കടുത്ത കുറ്റവും അല്ലാഹുവിങ്കൽ അത് കൂടുതൽ പാപവുമായി വിധിക്കപ്പെടുന്ന വിഷയം അവസ്ഥയാണുള്ളത്. ഫല തബ്ലിമു ഫീഹിൻ അംഫുസക്കും, ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അന്യായമാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അവിടെ വിഷയം ബുൽമുമായി ബന്ധപ്പെട്ടതാണ്. ബുൽമ് എന്ന് പറഞ്ഞാൽ അന്യായം, അക്രമം. അന്യായങ്ങളും അക്രമങ്ങളും അന്യർക്ക് നേരെയുണ്ട്, അപ്രകാരം സ്വന്തത്തോടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ ഉദ്ദേശം തെറ്റുകുറ്റങ്ങളിൽ ആളാവാകാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റുകുറ്റങ്ങൾ ആയിക്കൂടാ എന്നുള്ളതാണ്. സ്വന്തത്തോട് തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാപകൃത്യങ്ങളിൽ ഏർപ്പെടലാണ്. അന്യനോട് തെറ്റ് ചെയ്താലും സ്വന്തത്തോട് ചെയ്താലും ഒരാൾ സ്വന്തത്തെ അക്രമിക്കുകയാണ് ചെയ്യുന്നത്. അക്രമം പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ഒരാളോടും പാടുള്ളതല്ല, സ്വന്തത്തോടും പാടുള്ളതല്ല. സ്വന്തത്തോടൊരാൾ അന്യായം ചെയ്യുന്നത് തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലാഹു നൽകിയ ശുദ്ധ പ്രകൃതിയെ ഒരാൾ മലിനമാക്കുമ്പോൾ അയാൾ തന്നോട് തന്നെയാണ് അതിൽ അന്യായം ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ സ്വന്തത്തെ സംസ്കരിക്കുവാൻ, നന്നാക്കുവാൻ ആവശ്യമായ സൽപ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അത് പവിത്ര മാസങ്ങളായാലും അല്ലെങ്കിലും നമ്മളോട് കൽപ്പിക്കപ്പെട്ട വിഷയം. അക്രമം, അതിനെക്കുറിച്ച് പറഞ്ഞത് അബ്ദുൽ മുതുലുമാ തുന്യവും അൽക്കിയാമ എന്നാണ്. അന്ത്യനാളിൽ അക്രമങ്ങൾ, അക്രമം അക്രമങ്ങളാണ്, അന്ധകാരങ്ങളാണ്. വെളിച്ചം ഏറെ ആവശ്യമായ പരലോകത്ത് അന്ധത മുറ്റി അക്രമികൾ വരും എന്നുള്ളതാണ്. അത് ഗൗരവത്തിൽ കാണണം. അതുകൊണ്ട് പാപം ചെയ്ത് സ്വന്തത്തോട് അന്യായം ചെയ്യരുത്, ഒരാളുടെ നേരെ അക്രമവും വരുത്തരുത് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുണ്ട്. ഇബാദല്ലാഹ് ലാ തബാലമു, അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ അന്യോന്യം അക്രമം ചെയ്ത് ഒരാൾക്ക് നേരെയും മനസ വാച കർമ്മണ, ഒരു അക്രമണ ബുദ്ധി അതൊരു വിശ്വാസിക്ക് പാടുള്ളതല്ല. തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ച് സ്വന്തത്തോട് ഒരക്രമ ചെയ്തി അതും വിശ്വാസികൾക്ക് പാടില്ല എന്ന ഉത്ബോധനമാണ് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായത്. ബുൽമ്, അത് ബുൽമായി നിലനിൽക്കും. ഒരാളോട് നേരെ ചെയ്താലും സ്വന്തത്തോട് നേരെ ചെയ്താലും അന്യരോട് നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്രമം പൊറുക്കപ്പെട്ടാലും അത് മറക്കപ്പെടാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്രമങ്ങളായി പരലോകത്ത്, അതേപോലെ അന്ധകാരങ്ങളായി പരലോകത്ത്. പരലോകത്ത് വേണ്ടത് ഓരോ കാലുവെപ്പുകൾക്കും നമുക്ക് കർമ്മങ്ങളാൽ ലഭിക്കപ്പെടുന്ന വെളിച്ചമാണ്. ആ വെളിച്ചത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. പക്ഷെ അവിടെ അന്ധകാരങ്ങൾ നമ്മുടെ കാൽവെപ്പുകളിൽ നമ്മുടെ മുന്നിൽ വരിക എന്ന് പറഞ്ഞെങ്കിൽ അത് അന്യരോട് ചെയ്യുന്ന അക്രമം നിമിത്തമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമാണ് ബുൽമ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിരോധിക്കുകയും വിലക്കുകയുമാണ്. ഫല തദ്ലിമു ഫീഹിന്ന അംഫുസക്കും എന്ന അല്ലാഹുവിന്റെ വിലക്കിലൂടെ വിരോധത്തിലൂടെ. ഖതീബ് ഉണർത്തിയതല്ലെങ്കിലും ഒരു ചരിത്രം ഞാനിവിടെ അനുസ്മരിക്കാം. ഞാൻ ഒരു ഭരണാധികാരിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഉസ്താദ് അടിച്ച ഒരു സംഭവമുണ്ട്. അന്യായമായി അടിച്ചു, ഒരു കാരണമല്ലാതെ, വെറുതെയാണ് അടിച്ചത്, ഒരു കാരണമല്ല. ആ അടിയേറ്റു. ആ വിദ്യാർത്ഥിയാണ് പിന്നീട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി മാറിയത്. ഇയാൾ ഭരണാധികാരിയായി നിയോഗിക്കപ്പെട്ടപ്പോഴും തന്റെ അധ്യാപകൻ കൂടണ്ടി എന്നുള്ളതാണ്, അവിടെ കൊട്ടാരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ താൻ അധികാരിയായി വാഴ്ത്തപ്പെട്ട നാളിൽ കുട്ടിക്കാലത്ത് കിട്ടിയ അടി തന്നെയാണ് മനസ്സിലേറ്റിയിട്ട് അയാൾ അധികാര കസേരയിൽ ഇരിക്കുന്നത്. മനസ്സിലേ, അധികാരിയായിരുന്നപ്പോൾ അദ്ദേഹം ആദ്യ ദിവസം തന്നെ ചെയ്തത് തന്നെ അടിച്ച ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ അടിച്ചത് എന്ന്. അപ്പൊ അധ്യാപകൻ ചോദിക്കാണ്, നിങ്ങളത് മറന്നിട്ടില്ലേ എന്ന് അടിച്ചത്. അപ്പറഞ്ഞ ആ അടി തീർത്തും അന്യായമായിരുന്നു, അസ്ഥാനത്തായിരുന്നു, അത് കണ്ടത് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വേദനയാണ്. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് നിങ്ങൾ അന്യായമായി അടിച്ചത്. എന്തിന്? ഇന്ന് നിങ്ങളത് വായിക്കണം. അന്യായം ഒരിക്കലും മറക്കാൻ സാധിക്കൂല, പൊറുക്കാൻ സാധിച്ചാലും. അതുകൊണ്ട് തന്നെ അധികാരം കിട്ടിയാൽ നിങ്ങൾ അന്യായമാണ് ആളുകൾക്ക് സമ്മാനിക്കുന്നത് എങ്കിൽ ആളുകൾക്കും നിങ്ങളുടെ അന്യായം പിന്നീട് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലല്ലേ? അധ്യാപകന്റെ ദീർഘ ദൃഷ്ടിയും വിദൂര കാഴ്ചപ്പാടുമായിരുന്നു. കാരണം ഇത് അബ്ബാസി ഖലീഫ മഹ്ദിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏതായാലും അവിടെ ആ ചരിത്രം നമ്മളോട് ഓതുന്നത് ദുൽമ് ഒരാൾക്ക് നേരെയും അത് മറക്കപ്പെടാനാവാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ദുൽമ് പാടില്ല എന്ന് നമ്മളോട് ദീൻ വിലക്കിയിട്ടുണ്ട്. ഇവിടെ ഫല തബ്ലിമു അൻഫുസകും എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അന്യോന്യം ദുൽമ് ചെയ്യരുത് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അടുത്ത വിഷയം ആത്മവിചാരണയും ഒരു പുനഃപരിശോധനയും. ഇവിടെ നമ്മൾ ഒരു വർഷം പിന്നിട്ട് മറ്റൊരു വർഷത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഹിജ്റാബ്ദം 1439 തുടക്കത്തിൽ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിശ്വാസങ്ങൾ നമ്മൾ പിന്നിട്ട് ജീവിത നൗകയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗതകാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഭാവിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ നാളുകൾ ഒന്നുകിൽ നമുക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. നമ്മൾ ജീവിത നൗകയിലേറിയിട്ടുള്ള നമ്മുടെ ഈ പ്രയാണത്തിൽ നമുക്ക് ഏടുകളുണ്ട്. എന്താണ് ഏട്? നമ്മുടെ കർമ്മരേഖയാണ്. കർമ്മരേഖ വെളുത്തതാണ്, നമ്മളതിനെ കറുപ്പിക്കുകയാണോ അതല്ല വെളുത്തതായി നമ്മളതിനെ സൂക്ഷിക്കുകയാണോ എന്നുള്ളതാണ് വിചാരണയുടെ വിഷയമാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു, സാബിഖു വസാബിഖു ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർദുഹ കഅർദി സമാഇ വൽ അർദ് ഉഇദത ലില്ലദീന ആമനു ബില്ലാഹി വറസൂലി. അല്ലാഹു നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാ മത്സരിക്കാൻ പറഞ്ഞത്? പാപമോചനം ലഭിക്കാനും സ്വർഗം ലഭിക്കാനും. പാപമോചനത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇവിടെ നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞു. ആ മത്സരത്തിൽ നമ്മൾ യഥാവിധം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മരേഖ അത് വെളുത്ത് അതിൽ സുഹൃതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് നമ്മൾ പരലോക കോടതിയിൽ ഹാജരാക്കപ്പെടും. അതല്ല, തിന്മയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ നാളുകളിൽ നാളുകൾ നമുക്ക് പ്രതികൂലമാവുക, ചെയ്തികൾ മോശമാവുക, അങ്ങനെ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്ന കർമ്മരേഖ നമ്മളുടെ ചെയ്തികളാൽ കറുക്കുകയും അത് നമുക്ക് പ്രതികൂലമായി വായിക്കപ്പെടും വിധം പരലോകത്ത് ഹാജരാക്കപ്പെടുകയുമാണ് എങ്കിൽ പരലോകത്ത് വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നരകത്തിലേക്ക് തൊളിക്കാൻ പറയപ്പെടുന്നവരെ നിർത്താൻ പറയും. എന്തിന്? ചോദ്യം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്, വിചാരണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഒരു വിചാരണ ഉണ്ട്. ആ വിചാരണയിൽ വിഷയം എന്താണ്? വിഷയം നമ്മളുടെ ദുന്യവി ജീവിതമാണ്, അനുകൂലമാക്കിയോ നമ്മൾ പ്രതികൂലമാക്കിയോ എന്നുള്ളത്. ഒരു വർഷം പിന്നിട്ടപ്പോൾ നമുക്ക് ഇവിടെ ആലോചിക്കാനുണ്ട്, എന്റെ നാളുകൾ അത് എനിക്ക് അനുകൂല സാക്ഷിയാകുമോ പ്രതികൂല സാക്ഷിയാകുമോ? ഇവിടെ നിന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്, ഞാൻ സ്വീകരിക്കാൻ പോകുന്ന നാളുകളെ കഴിഞ്ഞ നാളുകളെ പോലെ തന്നെ ഞാൻ ആക്കണോ വേണ്ടേ എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്ബോധനമാണ് നമ്മൾ ഇവിടെ കേട്ടത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുള്ള ഒരു വചനം ഈ വിഷയത്തിൽ ഏറെ പ്രസക്തം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനൂഹ ഖബ്ല അൻ തൂസനു വതഅറദു ലിൽ അറദിൽ അക്ബർ. എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളെ വിചാരണ നടത്തണം. നിങ്ങൾ നാളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് വിചാരണയുണ്ട് പരലോക കോടതിയിൽ. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് നമ്മളെ വിചാരണ നടത്തുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തൂക്കി നോക്കുക. നമ്മൾ തൂക്കപ്പെടാൻ പോകുന്ന പരലോകം വരാനിരിക്കുന്നു. അപ്പൊ നമ്മൾ ആത്മവിചാരണ നടത്തുക. അതേപോലെ വതസയ്യനുലിൽ അറദിൽ അക്ബർ, നമ്മൾ ഒരു പ്രദർശനത്തിന് വിധേയമാക്കപ്പെടുന്നു, വിധേയമാക്കപ്പെടാൻ പോകുന്നു. എവിടെ നമ്മുടെ പ്രദർശനം? പ്രദർശനം പരലോക കോടതിയിലാണ്. യൗമ ഇദിൻ തുഅറദൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യൗമ ഇദിൻ അന്ന് പരലോകത്ത് തുഅറദൂൻ നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരാളും ഒഴിവാകാതെ, ഒരു കർമ്മങ്ങളും ഒഴിവാകാതെ എല്ലാവരും പ്രദർശനത്തിന് വിധേയമാകും. പ്രദർശനത്തിൽ ആ പ്രദർശനത്തിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ടാകും, നബിമാരുടെ സാക്ഷ്യമുണ്ടാകും, മറ്റുള്ളവരുടെയും സാക്ഷ്യമുണ്ടാകും. പ്രധാന സാക്ഷ്യം നബിമാരുടെ സാക്ഷ്യമാണ്. അള്ളാഹുവിന്റെ ആഗമനത്തിലാണ് പ്രദർശനം എങ്കിൽ ആ പ്രദർശനം അത് അലങ്കോലപ്പെടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പറയാണ് വതസയ്യനൂലിൽ അറദിൽ അക്ബർ, വലിയ ആ ഒരു പ്രദർശനം വരുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. എങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങുക? ഉടയാടകൾ ഗംഭീരാക്കിയിട്ടല്ല, ചമയങ്ങൾ ചാർത്തിയല്ല, പിന്നെയോ കർമ്മങ്ങളുടെ മികവിൽ, പുണ്യങ്ങളുടെ നിറവിൽ, അങ്ങനെയുള്ള അണിഞ്ഞൊരുങ്ങലാണ് വേണ്ടത്. അതിന് മരണപ്പിറ്റേന്ന് അവസരമല്ല, ഭരണത്തിന് മുമ്പ് ഇവിടെയാണ് അവസരം. അതുകൊണ്ട് ഇവിടെ പരലോകത്തുള്ള ആ മഹാപ്രദർശനത്തിൽ നമ്മൾ അലങ്കൃതരായി, സുമുഖരായി, സുന്ദരരായി പ്രദർശിപ്പിക്കപ്പെടാൻ ഒരുങ്ങാനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആഹ്വാനം ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ വിചാരണയുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ ഇത്തരം വിഷയങ്ങൾ ശരിക്ക് ഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് അത്തമീമിയുടെ ഒരു ചരിത്രം നമ്മൾ കേട്ടു. ഇമാം സുഫിയാൻ അസ്സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം കേട്ടു. അഹ്നഫ് ഇബ്നു ഖൈസ് അദ്ദേഹം പ്രതിഭയാണ്, നേതാവാണ്, യോഗ്യനായ ഒരു വ്യക്തിത്വമാണ് ബനു തമീമിൽ. പക്ഷെ അദ്ദേഹം ചില രാവുകളിലൊക്കെ വിളക്ക് കത്തിച്ച് വിരൽ തീയിൽ ചൂടാക്കുന്നതാണ്, എന്നിട്ട് ചോദിക്കുമെന്നാണ്, അഹ്നഫ് നീ ഇന്നിന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇത്തരം ചൂടല്ല വലിയ ചൂടാണ് തെറ്റുകൾക്ക് ശിക്ഷയായിട്ടുള്ളത്, അതുകൊണ്ട് അഹ്നഫ് ആലോചിച്ചോ എന്നുള്ളതാണ് അഹ്നഫിന്റെ വിചാരണയുടെ ഒരു മുഖം. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട ഫഖീഹാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, അറിയപ്പെട്ട മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. 600 അധ്യാപകരിൽ നിന്ന് വിജ്ഞാനം നേടിയ പ്രമുഖ തബീ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന വ്യക്തിയാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. സുഫിയാൻ കൈമാറിയ ഒരു കുറിപ്പ് അതാണ് ഇവിടെ നമ്മൾ കേട്ടത്. എന്താ? അദ്ദേഹം സ്വന്തത്തോട് നടത്തിയ ഒരു ചോദ്യമാണ്, ആത്മകഥനം ചെയ്ത് അദ്ദേഹം നടത്തിയ ഒരു വരിയാണ്. സുഫിയാൻ, നീ നാളെ അള്ളാഹുവിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ട ആളാണ്. എന്താ ഈ ആത്മകഥത്തിൽ നമുക്ക് വായിക്കാനുള്ളത്? മഹാനായ ഒരു പണ്ഡിതൻ ഇമാം സുഫിയാൻ സൗരി, അദ്ദേഹം ജീവിച്ച നാളിൽ തന്നോട് അദ്ദേഹം നടത്തിയ ആത്മകഥം, തന്നോട് നടത്തിയ സംസാരം, അദ്ദേഹത്തിന്റെ ആത്മകഥം നാളെ പിറ്റേന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് സുഫിയാൻ നീ ആലോചിച്ചോ എന്നുള്ളതാണ്, ചിന്തിച്ചോ എന്നുള്ളതാണ്. അള്ളാഹുവിന് മുമ്പിൽ ഒരാളുടെ മികവും ഒരാളുടെ കഴിവും അല്ലെങ്കിൽ ഒരാളുടെ യോഗ്യതയും അയാളുടെ അമലുകളാണ്, അയാളുടെ സൽപ്രവൃത്തികളാണ്, അയാളുടെ ഈമാനാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു ഉത്ബോധനാണ് ഇപ്രകാരം അവർ വായിച്ചിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഒരു ഹദീസ് നമ്മൾ കേൾക്കേണ്ടായി. ആശയം ശരിയെന്നും സനദിൽ ചില പരാമർശങ്ങളുണ്ടെന്നും പണ്ഡിതന്മാർ വിധിച്ച ഹദീസ്. എന്താണ് ഹദീസ്? അൽ കയ്യീസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസ് മൻ അത്ബഅ നഫ്സഹു ഹവാ വതമന്ന അല അല്ലാഹിൽ അമാനി. എന്താണ് തിരുമൊഴി അർത്ഥമാക്കുന്നത്? അൽ കയ്യീസ് ബുദ്ധിമാൻ പ്രതിഭ, മൻ ദാന നഫ്സഹു തന്റെ ഇച്ഛയെയും തന്റെ വികാരത്തെയും തന്നെയും നിയന്ത്രിച്ചവനാണ്, കീഴ്പ്പെടുത്തിയവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത് എന്നിട്ട് പരലോക ജീവിതത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുത്തവനാണ്. മനുഷ്യന്റെ ഇച്ഛയും മനുഷ്യ മനസ്സും മനുഷ്യരോട് തെറ്റ് ചെയ്യാൻ പറയും, തെറ്റിലേക്ക് പ്രേരണ നൽകും. പക്ഷെ അങ്ങനെയുള്ളൊരു മനുഷ്യനെ മനസ്സിനെ തെറ്റിന് വേണ്ടി ആളിക്കത്തുന്ന മനസ്സിനെ കെടുത്തി പരലോകത്തിന് വേണ്ടി പണിയെടുത്തവൻ ആരോ അവനാണ് അൽ കയ്യീസ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ബുദ്ധിമാൻ. വൽ ആജിസ് ദുർബലൻ അശക്തൻ പോരാത്തവൻ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാ തന്നിഷ്ടത്തിനനുസരിച്ച് തന്നെ വിട്ടവൻ. തന്നിഷ്ടം ജഡികേഴ്ച അതിനനുസരിച്ച് സ്വന്തത്തെ കൈ കയറൂരി വിട്ടവൻ അവനാരോ അവനാണ് അശക്തൻ. എന്നിട്ട് വതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷകൾ. എങ്ങനത്തെ പ്രതീക്ഷകൾ? അള്ളാഹു പൊറുക്കുമല്ലോ, അള്ളാഹു തരുമല്ലോ, അള്ളാഹു റഹ്മാനല്ലേ, തെറ്റുകൾ യഥേഷ്ടം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ കെട്ട പ്രതീക്ഷകൾ അത് വെച്ച് പുലർത്തുക. അവനാണ് അശക്തൻ എന്ന് പറയുമ്പോൾ നിസ്ലദാ ചില മതങ്ങൾ പറഞ്ഞാൽ മുഅ്മിൻ കയ്യീസുൻ ഫതിൻ, സത്യവിശ്വാസി അവൻ കയ്യീസാണ്, ബുദ്ധിമാനാണ്, അവൻ പ്രതിഭയാണ്, ഫതിൻ ഉൾക്കാഴ്ചയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ജഡികേച്ചകളെ നിയന്ത്രിച്ച് മനുഷ്യന് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രേരണയെ കെടുത്തി പരലോകത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു അവസ്ഥ, സ്ഥിതിവിശേഷം അത് ഉണ്ടാകണം എന്നാണ് ഇവിടെ ഈ തിരുമൊഴിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ആ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളുടെ ഈ ഒരു യാത്ര തന്നെ. നസ്രാ സലമ തങ്ങൾ പറഞ്ഞിട്ട് ഹുതനിം ഹംസൻ കബില ഹംസിൻ, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ നീ മുതലെടുക്കുന്നതിനൊക്കെ അനുകൂലമാക്കി അതിനെ മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശബാബക് ഹയാത ഖബ്ല മൗതിക്, മരിക്കുന്നതിന് മുമ്പ് ജീവിതം നീ അത് മുതലെടുക്ക്. ശബാബക് ഖബ്ല ഹറമിക്, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യൗവനം അത് നീ മുതലാക്ക്. സിഹത്തക് ഖബ്ല മർദിക്, രോഗിയാകുന്നതിന് മുമ്പ് ആരോഗ്യം നീ മുതലെടുക്ക്. ഗിനാക് ഖബ്ല ഫഖരിക്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പന്നാവസ്ഥ ഐശ്വര്യാവസ്ഥ അത് നീ മുതലെടുക്ക്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കുള്ള സമയങ്ങളെ, നമുക്കുള്ള അവസരങ്ങളെ, ചാൻസ് നഷ്ടപ്പെടുത്താതെ അനുകൂലമാക്കാൻ, നമുക്കാക്കി മാറ്റാൻ നമ്മളുള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പുതുവർഷത്തിന്റെ തുടക്ക നാളുകളിൽ ഇത്തരം വിഷയങ്ങളിൽ ഒരാലോചനയുള്ളവരായി ഒരു നല്ല നാളയിലേക്ക്, അതിന്റെ ഭാഗധേയം നമ്മുടേത് നമ്മുടെ കൈക്കൊമ്പിലാണ്. അതെങ്ങനെ ആക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വകതിരിവ് നൽകുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള വിവേകവും തന്റെ ഇടവും നൽകി, അള്ളാഹു സുബ്ഹാനഹു വതആല ആദരണീയമായ ഗ്രന്ഥം നമുക്ക് മാർഗദർശനത്തിന് അരുളി ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകാ പുരുഷനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റസൂലായി നബിയായി നമ്മളിലേക്ക് നിയോഗിച്ചു, ഇതെല്ലാം ലഭിച്ച ഭാഗ്യവാന്മാരായ അനുഗ്രഹീതരായ നമ്മൾ ഒരിക്കലും നാശത്തിൽ കൂപ്പുകുത്താൻ, നരകത്തിൽ കൂപ്പുകുത്താൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഇവിടെ പറഞ്ഞ മഹത്തുക്കൾക്ക് അവരുടെ കബറിടങ്ങൾ അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരങ്ങളിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരിടം കാണാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹു മഅഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹു മഫരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها ثغورها وحدودها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها استقرارها. انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم من ارادها واراد المسلمين بسوء اللهم فاشغله في نفسه واجعل كيده في نحره واجعل تدبيره تدميرا عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى اله واصحابه واهل بيته الطيبين الطاهرين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.